2019 ഒക്ടോബർ 25 വെള്ളിയാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ 7 പേജിൽ നിന്ന് സമവാക്യങ്ങൾക്കപ്പുറം LDF മംഗലോടെ UDF BJP CP ശ്രീഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവനന്തപുരം: സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധം ജാതി സമുദായ ചർച്ചകൾ കൊടുമ്പിരികൊണ്ട അന്തരീക്ഷമായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിന്. അസ്വസ്ഥജനകമായ ഈ അന്തരീക്ഷത്തെ കേരളീയ പൊതുബോധം തള്ളിപ്പറഞ്ഞിരിക്കുന്നുവെന്നതാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ ശ്രദ്ധേയമാക്കുന്നത്. സാമുദായിക സംഘടനകളെ ഏറിയും കുറഞ്ഞും പ്രീണിപ്പിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളെക്കാൾ ഉയർന്നു ചിന്തിക്കുന്നവരാണ് പൊതുജനമെന്ന് ബോധ്യപ്പെടുത്തിയ ഫലമാണ് കണ്ടത്. ശരിദൂരം പ്രഖ്യാപിച്ച NSS വട്ടിയൂർക്കാവിൽ UDFനായി പരസ്യമായി ഇറങ്ങിയതും കോന്നിയും വട്ടിയൂർക്കാവും അവർ അഭിമാന പ്രശ്നമായി എടുത്തതും അതിനെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി രൂക്ഷ വിമർശനമുയർത്തിയതും സഭാതർക്കത്തിന്റെ പേരിൽ ഓർത്തഡോക്സ് സഭയിലെ ഒരു ഭാഗം വൈദികർ BJPക്ക് കോന്നിയിൽ പിന്തുണ പ്രഖ്യാപിച്ചതുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ ശബരിമല യുവതീ പ്രവേശന വിവാദ പ്രചാരണ ആയുധമാക്കാൻ UDFും ഒരു പരിധിവരെ BJPയും ശ്രമിച്ചിട്ടും ജനം അത് വകവെച്ചുകൊടുത്തില്ല. വട്ടിയൂർക്കാവിലെയും കോന്നിയിലെയും ഇടതു വിജയം നൽകുന്ന പാഠം അതാണ്. പാലായിലും ഈ നീക്കത്തെ ജനം തള്ളിയതായിരുന്നു. പാലായിലേത് കേരള കോൺഗ്രസിലെ ആഭ്യന്തര തർക്കം സൃഷ്ടിച്ച സവിശേഷ സാഹചര്യമായിരുന്നുവെന്ന് പറഞ്ഞ് ഇടതുവിജയത്തെ ലഘൂകരിക്കാൻ ശ്രമിച്ച UDF നേതൃത്വത്തെ ഉത്തരം മുട്ടിക്കുന്നതാണ് ഇപ്പോഴത്തെ ഇടതുവിജയങ്ങൾ. 2016 91 സീറ്റോടെ അധികാരത്തിലെത്തിയ മുന്നണിക്ക് ഉപതെരഞ്ഞെടുപ്പുകൾ പിന്നിടുമ്പോൾ അത് 93 ആകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേത് പ്രത്യേക സാഹചര്യമെന്ന് ആവർത്തിക്കുന്ന ഇടതു നേതൃത്വത്തിന് ആ വാദത്തെ ബലപ്പെടുത്താനാകും ഇത് ഉപകരിക്കുക. സിറ്റിംഗ് സീറ്റായ അരൂർ കൈവിടേണ്ടി വന്നത് പക്ഷേ മുന്നണിയെ പ്രത്യേകിച്ച് CPM നേതൃത്വത്തെ അലോസരപ്പെടുത്തുന്നുണ്ട്. അരൂരിലേത് യാദൃച്ഛികമായി CPM കാണുന്നില്ല. പാർട്ടി ശക്തികേന്ദ്രങ്ങളിലടക്കമുണ്ടായ അടിയൊഴുക്കുകളെ ഗൌരവമായി എടുക്കുന്നു. തോൽവി പരിശോധിക്കുമെന്ന് CPM നേതൃത്വം വ്യക്തമാക്കിയത് സംഘടനാ നടപടികളിലേക്കുവരെ കാര്യങ്ങൾ നീങ്ങുമെന്ന സൂചന നൽകുന്നുണ്ട്. വട്ടിയൂർക്കാവിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നിലേക്ക് പോയ CPM ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. അരൂരിലും സാമുദായിക പരിഗണന മാനദണ്ഡമാക്കിയില്ലെന്ന് നേതൃത്വം പറയുന്നുണ്ട്. സ്ഥാനാർത്ഥികളിൽ 4 പേരും യുവാക്കൾ. മഞ്ചേശ്വരത്ത് യക്ഷഗാന കലാകാരൻ കൂടിയായ M ശങ്കറെ കിട്ടാവുന്നതിൽ മികച്ച സ്ഥാനാർത്ഥിയെന്ന് CPM നേതൃത്വം പറയുമ്പോഴും തുടർച്ചയായി അവിടെ 3 സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നത് അവരെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ലോക്സഭാ ഫലത്തോടെ അടുത്ത തവണ സംസ്ഥാനത്ത് അധികാരമുറപ്പിച്ചുവെന്ന് വിശ്വസിച്ചു നിന്ന UDFന്റെ ഉറക്കം കെടുത്തുന്നതാണ് ഉപതെരഞ്ഞെടുപ്പ് വിധി. സാമുദായിക സംഘടനകളെ അമിതമായി ആശ്രയിക്കുന്നത് ശരിയോ എന്ന ചോദ്യം കോൺഗ്രസിനകത്ത് ഉയരുന്നു. 23 നിന്ന് സീറ്റ് നില 21 ആയതോടെ മുഖ്യകക്ഷിയായ കോൺഗ്രസും രണ്ടാം കക്ഷിയായ ലീഗും തമ്മിലെ വ്യത്യാസം കേവലം 3 സീറ്റിന്റേതായി. പാലായിൽ പഴി കേൾക്കേണ്ടി വന്ന കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾക്കും ഇനി പിടിച്ചു നിൽക്കാം. സ്ഥാനാർത്ഥി നിർണയവേളയിലുണ്ടായ കല്ലുകടി പ്രത്യേകിച്ച് കോന്നിയിലും വട്ടിയൂർക്കാവിലും ഇനി അങ്ങോട്ട് പാർട്ടിക്കകത്ത് വലിയ പൊട്ടലും ചീറ്റലും സൃഷ്ടിക്കും. കോന്നിയിൽ അടൂർ പ്രകാശ് സഹകരിച്ചില്ലെങ്കിലും ആത്മാർത്ഥത ഇല്ലായിരുന്നുവെന്ന് UDF നേതൃത്വം കരുതുന്നുണ്ട്. വട്ടിയൂർക്കാവിൽ പീതാംബരക്കുറുപ്പിനെ വെട്ടിമാറ്റിയതിൽ നീരസമുണ്ടായെങ്കിലും K മുരളീധരൻ പ്രചാരണവേളയിൽ സജീവമായിരുന്നുവെന്നത് നേതൃത്വം വിലയിരുത്തുന്നു. എങ്കിലും പൂർണ്ണ മനസ്സോടെ നിന്നോ എന്ന സന്ദേഹം ചിലരെങ്കിലും ഉയർത്താതില്ല. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ വിജയിച്ചതാണ് കോൺഗ്രസിന് ആശ്വാസമേകുന്നത്. പോളിംഗ് കുറഞ്ഞെങ്കിലും എറണാകുളത്തെ കഷ്ടിച്ചുള്ള വിജയം വലിയ ആഹ്ലാദം നൽകുന്നതുമല്ല. മഞ്ചേശ്വരത്തും ലീഗിന് ലോക്സഭാ കാലത്തേക്കാൾ ലീഡ് കുറഞ്ഞു. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതടക്കം വലിയ പോരായ്മയെന്ന പഴി ഇതിനകം കോൺഗ്രസിനകത്ത് ഉയർന്നു കഴിഞ്ഞു. മഞ്ചേശ്വരത്തെ 2 സ്ഥാനവും കോന്നിയിലെ വോട്ടുനില മെച്ചപ്പെടുത്തിയതും മാത്രമാണ് BJPക്ക് പിടിവള്ളി. കോന്നിയിലേത് K സുരേന്ദ്രന്റെ വെട്ടിപ്രഭാവത്തിനുള്ളതെന്ന വ്യാഖ്യാനം അംഗീകരിച്ചാൽ BJPക്ക് സംഘടനാപരമായ വലിയ വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഡിസംബറിൽ സംഘടനാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ വലിയ പൊട്ടിത്തെറിയാണ് പാർട്ടിയെ കാത്തിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ കുമ്മനത്തെ തഴഞ്ഞതും RSSന്റെ വിട്ടുനിൽക്കലും BDJSന്റെ നീരസവുമെല്ലാം BJPക്ക് വിനയായിട്ടുണ്ട്.